നമസ്കാരം. എ ആർ എൻ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി രശ്മി. കാബൂൾ വിമാനത്താവളത്തിന് പുറത്ത് സ്ഫോടനമുണ്ടായതായി യുഎസ് പെന്റഗൺ. കുട്ടികൾ ഉൾപ്പെടെ 13 പേർ കൊല്ലപ്പെട്ടതായി താലിബാൻ വ്യക്തമാക്കിയെന്നാണ് റോയിട്ടേഴ്സിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട്. എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് വ്യക്തമല്ലെന്ന് ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ അറിയിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. സ്ഫോടനത്തെക്കുറിച്ച് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ വിശദീകരണം നൽകിയെന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. നിലവിൽ എന്താണ് സംഭവിച്ചതെന്ന് അടിയന്തരമായി സ്ഥിരീകരിക്കുമെന്നാണ് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ചാവേർ ബോംബാക്രമണത്തിന്റെ സാധ്യതകൾ തള്ളിക്കളയുന്നില്ല എന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നത്. ചാവേർ ആക്രമണ ഭീഷണിയെ തുടർന്ന് കാബൂൾ വിമാനത്താവളത്തിൽ നിന്നും ജനങ്ങൾ ഉടൻ വിട്ടുപോകണമെന്ന യുഎസ് സഖ്യകക്ഷികളുടെ അഭ്യർത്ഥനകൾ വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ബോംബാക്രമണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒഴിപ്പിക്കൽ സമയപരിധി അവസാനിക്കുന്ന ഓഗസ്റ്റ് 31 മുൻപ് കഴിയുന്നത്ര ആളുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സൈന്യം. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മുഴുവൻ ഇന്ത്യക്കാരെയും തിരികെ എത്തിക്കുമെന്നാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയത്. സർവകക്ഷി യോഗത്തിന് ശേഷമായിരുന്നു മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. യോഗത്തിൽ പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയും പീയൂഷ് ഗോയലും പങ്കെടുത്തിരുന്നു. സമാധാനപരമായ അധികാര കൈമാറ്റത്തിനായുള്ള കരാർ താലിബാൻ പാലിച്ചില്ലെന്നും അതിനാൽ താലിബാനോടുള്ള നയം കാത്തിരുന്ന് കാണാമെന്നുമാണ് ജയശങ്കർ വ്യക്തമാക്കിയത്.
आपके जो पॉलिसी आगे की पॉलिसी के सवाल जो हैं आप इसमें आपको थोड़ा और पेशेंस दिखाना होगा.
കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഡ്രോൺ ചട്ടത്തിലൂടെ രാജ്യത്ത് എയർ ടാക്സി സർവീസ് യാഥാർത്ഥ്യമാകുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. നിരത്തുകളിലോടുന്ന യൂബർ ടാക്സികൾക്ക് സമാനമായി വായുവിലൂടെ എയർ ടാക്സികൾ ഓടുന്ന കാലം അധികം വിദൂരമല്ലെന്നും പുതിയ ഡ്രോൺ ചട്ടത്തിന് കീഴിൽ രാജ്യത്ത് എയർ ടാക്സി സർവീസ് സാധ്യമാണെന്നാണ് തന്റെ വിശ്വാസമെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോളതലത്തിൽ എയർ ടാക്സികൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഗവേഷണങ്ങൾ പുരോഗമിക്കുകയാണെന്നും വ്യോമയാന മന്ത്രി ചൂണ്ടിക്കാട്ടി. പഠനാവശ്യത്തിന് മൊബൈലിൽ റേഞ്ചില്ലാതെ വന്നതോടെ മരത്തിൽ കയറിയ വിദ്യാർത്ഥി താഴെ വീണു. കണ്ണവം വനമേഖലയിലെ പന്നിയോട് ആദിവാസി കോളനിയിലെ പി അനന്തു ബാബുവാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റതായാണ് വിവരം. കുട്ടിയെ പരിയാരത്ത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്ലസ് വൺ അലോട്ട്മെന്റ് പരിശോധിക്കാനായാണ് വീടിനടുത്തുള്ള കൂറ്റൻ മരത്തിന് മുകളിലേക്ക് അനന്തബാബു കയറിയതെന്നാണ് വിവരം. നിലതെറ്റി പാറക്കൂട്ടത്തിലേക്കാണ് വിദ്യാർത്ഥി വീണത്. അനന്തബാബു ഉൾപ്പെടെ കോളനിയിൽ 72 വിദ്യാർത്ഥികളാണ് ഉള്ളത്. ഇവിടെ മൊബൈലിന് റേഞ്ച് ഇല്ലാത്തത് നേരത്തെ വലിയ വാർത്തയായിരുന്നു. ഇന്ത്യയിൽ കോവിഡിന്റെ രണ്ടാം തരംഗം അവസാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. ഉത്സവങ്ങളും ആഘോഷങ്ങളുമുള്ള അടുത്ത രണ്ട് മാസങ്ങൾ അതീവ നിർണായകമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ വ്യക്തമാക്കി. കേരളത്തിൽ പരിശോധന കൂട്ടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വീട്ടിൽ കഴിയുന്ന കോവിഡ് ബാധിതരെ സർക്കാർ കർശനമായി നിരീക്ഷിക്കണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. ഹോം ഐസൊലേഷനിൽ കഴിയുന്നവരുടെ നിരീക്ഷണം വളരെ ശക്തമാക്കണമെന്നാണ് കേന്ദ്രം സംസ്ഥാനത്തോട് പ്രധാനപ്പെട്ട കാര്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ ഇന്ന് 30,007 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 166,397 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 18.3%. 162 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 20,134. 18,997 പേർ രോഗമുക്തി നേടി. 181,209 പേരാണ് ചികിത്സയിലുള്ളത്. വിവിധ ജില്ലകളിലായി 487,246 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. കോവിഷീൽഡ് വാക്സിന്റെ രണ്ട് ഡോസുകൾക്കിടയിലുള്ള ഇടവേള കുറച്ചേക്കും. ഇക്കാര്യത്തിൽ ആലോചനകൾ നടക്കുകയാണെന്നാണ് വിവരം. വാക്സിന് ഇടവേള നിശ്ചയിച്ചത് ഫലപ്രാപ്തിക്ക് വേണ്ടിയാണെന്നും വാക്സിൻ ക്ഷാമമില്ലെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. കോവിഷീൽഡ് വാക്സിൻ സ്വീകരിക്കാൻ രണ്ട് ഡോസുകൾ തമ്മിൽ 84 ദിവസത്തെ ഇടവേള എന്തിനാണെന്നായിരുന്നു കേരള ഹൈക്കോടതി ആരാഞ്ഞത്. ഇത്തരത്തിലൊരു മാനദണ്ഡം നിശ്ചയിക്കാനുള്ള കാരണം വാക്സിന്റെ ഫലപ്രാപ്തിയാണോ അതോ ലഭ്യതക്കുറവാണോ എന്നും കോടതി ചോദിച്ചിരുന്നു. കൃത്യമായ മാർഗരേഖ അടിസ്ഥാന ാണ് 84 ദിവസമെന്ന ഇടവേള നിശ്ചയിച്ചതെന്നും കേന്ദ്രം അറിയിച്ചു. കീടെക്സ് കമ്പനി നൽകിയ ഹർജിയിലാണ് വിശദീകരണം. കൂടുതൽ വാർത്തകൾ 8 മണിക്ക്. ശ്രീവിദാസ്.